But what many people don't understand is that this refers to two different ways in which God was dealing with man.
അനേക മനുഷ്യർക്ക് ഇന്ന് അറിയുവാൻ കഴിയാത്തത് ഇത് രണ്ടും മനുഷ്യരോട് ദൈവം രണ്ട് വിധത്തിൽ ഇടപെട്ടിരുന്നതാണ് എന്നുള്ളതാണ്.
In the Old Testament, God dealt with man in a particular way.
പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരോട് ഒരു പ്രത്യേകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു.
And that way is called the law.
ആ വഴിയെയാണ് ന്യായപ്രമാണം എന്ന് വിളിക്കുന്നത്.
God gave the law.
ദൈവം നിയമം കൊടുത്തു.
And dealt with man according to the law.
മനുഷ്യരോട് ആ നിയമപ്രകാരം ഇടപെടുകയുണ്ടായി.
In the new covenant,
എന്നാൽ പുതിയ നിയമത്തിൽ,
the word is grace.
അതിനുള്ള ദൈവത്തിന്റെ വാക്യം കൃപ എന്നാണ്.
And grace came through Jesus Christ.
കൃപ കർത്താവ് യേശുവിലൂടെ വന്നു.
In Luke, John chapter 1 and verse 17.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ,
it says the law was given through Moses.
അവിടെ പറയുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം തന്നു.
Grace was realized through Jesus Christ.
യേശു കർത്താവിലൂടെ കൃപയും സത്യവും വന്നു എന്ന് നാം കാണുന്നു.
There's a lot of difference between the two.
ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്.
God dealt with man under the law in a particular way.
ദൈവം മനുഷ്യരോട് ന്യായപ്രമാണത്തിലൂടെ ഒരു പ്രത്യേകമായ രീതിയിൽ ഇടപെട്ടു.
And under grace,
എന്നാൽ
കൃപയിലൂടെ
ഒരു പ്രത്യേകമായ രീതിയിൽ കൃപയിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെട്ടു.
Now when it says here that grace came through Jesus Christ, it indicates that prior to the coming of Christ, there was no grace in the world.
യേശു കർത്താവിലൂടെ കൃപ വന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവിന് മുൻപ് കൃപ ലോകത്തിൽ വന്നിരുന്നില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്.
Nobody could receive grace. In the Old Testament,
പഴയ നിയമത്തിൽ ആർക്കും ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
In fact, the word grace, as we understand it in the New Testament, is not found anywhere in the Old Testament.
പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ കൃപ പഴയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല.
But nobody does it say in the Old Testament that they received grace.
കൃപ അവർക്ക് ലഭിച്ചു എന്ന പഴയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാൻ കഴിയില്ല.
That is a New Testament word.
അത് ഒരു പുതിയ നിയമ വാക്യമാണ്.
And grace is superior to the law.
Kruba nyayapramanathil ninnu valare unnathamayirikkunnu.
Because the one who brought it is superior to the one who brought law.
Karanam aa nyayapramanam kondu vannavanekkalum kruba kondu vannavan unnathanayirikkunnathu kondu.
Moses brought the law, but Jesus brought grace.
Moshe aanu nyayapramanam kondu vannathu, Yesu Kristavu kruba kondu vannu.
When we read in Romans chapter 8 and verse 3,
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ,
we read like this,
നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു,
what the law could not do because of the weakness of the flesh, God did.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു.
So there was something that the law could not do.
ന്യായപ്രമാണത്തിന് ചെയ്യാൻ സാധിക്കാതിരുന്നതായ ചില കാര്യങ്ങളുണ്ട്.
Which is accomplished through grace.
അത് കൃപയിലൂടെ സാധിച്ചു.
What was that? We need to understand that.
അത് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
There are many things that the law could do.
ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയുന്നതായ അനേകമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
When God gave the law to Israel,
ദൈവം ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ,
it made the moral standard of Israel much higher than that of all the nations in the world.
ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും അവരുടെ ധാർമ്മിക മൂല്യം വളരെ ഉയർത്തിയിരുന്നതിൽ നിന്ന്.
And certainly we can say that because of the Ten Commandments and the other laws, the most God-fearing and the best people in the world were found in the nation of Israel in those days.
പത്തു പ്രമാണങ്ങളും മറ്റുള്ള ന്യായപ്രമാണങ്ങളും മൂലം ഇസ്രായേൽ ജനം ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും വളരെ ഉന്നത അവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
When you think of some of these Old Testament people like Elijah and Elisha and John the Baptist and the prophets, they were very God-fearing people.
പഴയ നിയമ പ്രവാചകന്മാരായ ഏലിയാവിനെയും എലീശായെയും സ്നാപയോനെയും ഒക്കെയും കാണുമ്പോൾ അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന പ്രവാചകന്മാരാണെന്ന് കാണുവാൻ കഴിയും.
But yet, it says here that the law still could not accomplish something in their lives.
എന്നിട്ടും ഇവിടെ പറയുന്നു അവരുടെ ജീവിതത്തിലെ ന്യായപ്രമാണത്തിന് ചിലത് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന്.
But now under the New Testament, that is possible.
എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിൽ അത് സാധ്യമാണ്.
So in other words, we can experience today something which all those Old Testament prophets could never experience.
വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ പഴയ നിയമ പ്രവാചകന്മാർക്കും അനുഭവിക്കാൻ സാധിക്കാതെ പോയതായി എന്തോ ചില കാര്യം നമുക്കിപ്പോൾ അനുഭവിക്കുവാനായിട്ട് കഴിയും.
Jesus says in Matthew chapter 11,
യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു,
that the greatest prophet, the greatest man born of women was John the Baptist in Matthew 11:11.
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാഗോയോനാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല.
That means from the time of Adam till Jesus Christ, the greatest man born was John the Baptist.
ആദാം മുതൽ കർത്താവായ യേശു ക്രിസ്തു വരെയുമുള്ള കാലയളവിൽ ജനിച്ച ഏറ്റവും ഉന്നതനായ മനുഷ്യൻ സ്നാഗോയോനാനാണ്.
He was the greatest in God's eyes.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ ഏറ്റവും വലിയവനായിരുന്നു.
But in that same verse it says,
ആ വാക്യത്തിൽ തന്നെ തുടർന്നും ഇങ്ങനെ പറയുന്നു,
the least person in the kingdom of heaven is greater than him.
സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് അതേ വാക്യത്തിൽ തന്നെ പറയുന്നു.
It's an amazing verse.
അത് വളരെ അത്ഭുതകരമായ ഒരു വാക്യമാണ്.
Just think about it for a moment.
ആ വാക്യത്തെ പറ്റി ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക.
In the entire Old Testament, the greatest man was John the Baptist.
മുഴുവൻ പഴയ നിയമത്തിലെയും ഏറ്റവും വലിയവനായ മനുഷ്യൻ സ്നാഗോയോനാനാണ്.
And yet the smallest person who comes under grace is greater than John the Baptist.
കൃപയിൽ വരുന്ന ഏറ്റവും ചെറിയവനായ മനുഷ്യൻ സ്നാഗോയോനാനേക്കാളും വലിയവനെന്ന് തിരുവചനം പറയുന്നു.
Have you thought of what that means for you and me?
എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
See, Jesus came preaching the kingdom of heaven.
യേശു കർത്താവ് സ്വർഗരാജ്യം പ്രസംഗിച്ചുകൊണ്ട് കടന്നു വന്നു.
The Old Testament people in Israel, they only had a kingdom on the earth.
പഴയ നിയമ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ഈ ലോകത്തിലുള്ളതായ ഒരു രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ.
You read through the Old Testament and you find that Moses never told Israel that God will give you something in heaven.
പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, മോശം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് ദൈവരാജ്യം സ്വർഗരാജ്യം തരാമെന്ന്.
He never told them that about even about eternal life.
നിത്യജീവനെ പറ്റി ഒരിക്കൽ പോലും മോശം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല.
There was no promise that when if you are faithful when you die you go to heaven or any such thing.
നിങ്ങൾ വിശ്വസ്തനായിരുന്നു മരിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകും എന്നുള്ളതായ ഒരു വാക്യത്തോ നമുക്ക് അവിടെ കാണുവാനില്ല.
The only promises that Moses gave to the Israelites was if you are faithful God will bless you on this earth.
മോശ കൊടുത്തതായ വാക്തത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾ വിശ്വസ്തരായി ജീവിച്ചിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്.
You will have many children.
നിങ്ങൾക്ക് അനേക കുഞ്ഞുങ്ങൾ ഉണ്ടാകും.
And your farm will prosper, your cattle will multiply.
നിങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ആടുകളും തൊഴുത്തുകളും അനുഗ്രഹിക്കപ്പെടും.
See, that was a man's wealth in those days.
ആ അന്നത്തെ മനുഷ്യരുടെ സമ്പന്നത എന്ന് പറയുന്നത് അതായിരുന്നു.
In terms of today's language it's like saying your business will prosper.
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യവസായം പുരോഗമിക്കുമെന്നാണ്.
That's what Moses promised.
അതാണ് മോശ വാക്തത്വം ചെയ്തത്.
If you honor God and you give me your tithes, God will really bless you.
ദൈവം നിങ്ങളെ മാനിക്കുകയും നിങ്ങളുടെ ദശാംശം ദൈവത്തിന് കൊടുക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
You won't have any sicknesses.
നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകില്ല.
Your wife won't have any miscarriages.
നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ഗർഭം അലസുന്നതായ കാര്യം ഉണ്ടാകത്തില്ല.
It is all earthly blessings.
ഇതെല്ലാം ഭൂമിയിലെ ഭൗതികമായി നിൽക്കുന്നതായ അനുഗ്രഹം.
And then the last prophet John the Baptist came.
ആ അവസാനത്തെ പ്രവാചകനായ സ്നാഗോയോനാൻ കടന്നു വന്നു.
And he said,
അദ്ദേഹം പറഞ്ഞു,
Now the kingdom of heaven is near.
സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു.
And Jesus came.
എന്നിട്ട് യേശു കർത്താവ് വന്നു.
And he preached the kingdom of heaven.
യേശു കർത്താവ് സ്വർഗരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നു.
And Jesus didn't promise to his disciples that if you follow me you'll be rich on the earth and you won't be sick and all the type of things that Moses promised.
മോശ തന്റെ ഇസ്രായേൽ ജനത്തോട് വാക്തത്വം ചെയ്തതുപോലെയുള്ളതായ ഒരു വാക്തത്വങ്ങളും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ല. അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്ക് രോഗം ഉണ്ടാകില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല, ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം കൊടുത്തില്ല.
Jesus spoke about a lot of different things than what Moses preached.
യേശു കർത്താവ് പ്രസംഗിച്ചതായ കാര്യങ്ങൾ മോശ പ്രസംഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്.
He spoke more about the inner character and life.
നമ്മുടെ ഉള്ളിലെ ജീവിതവും നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയും അതിനെപ്പറ്റിയാണ് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചത് മുഴുവൻ.
And about heavenly things.
സ്വർഗത്തിലെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു.
He spoke about laying up treasure in heaven.
സ്വർഗരാജ്യത്തിൽ നമ്മുടെ സമ്പത്ത് നിക്ഷേപിക്കുന്നതിനെ പറ്റി അവൻ പ്രസംഗിച്ചു.
So we can say the message of Moses was completely different from the message of Jesus.
യേശു കർത്താവിന്റെ സന്ദേശം മോശയുടെ സന്ദേശത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു.
Jesus came to lift man to a higher plane than Moses could ever lift.
മോശ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവന്ന ജീവിത പ്രതലത്തിൽ നിന്നും അനേക മടങ്ങൾ ഉയരത്തിലുള്ള ഒരു ജീവിത പ്രതലമാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയത്.
And that's why it says that the least person in the kingdom of heaven is greater than the greatest under Moses.
അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നവനേക്കാളിലും ഏറ്റവും വലിയവനായിരിക്കുമെന്ന്.
In Paul's letter to the Galatians,
അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ കാണുന്നു,
when he compares the Old Testament to the New Testament,
അവിടെ അദ്ദേഹം പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും താരതമ്യം ചെയ്യുമ്പോൾ,
and he compares law with grace,
അവിടെ അദ്ദേഹം ന്യായപ്രമാണത്തെയും കൃപയെയും താരതമ്യപ്പെടുത്തുന്നു.
He says we can say that in under grace, under the law, people were like small babies or children.
അവിടെ പറയുന്ന ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെയാണ്.
Galatians chapter 4 verse 1.
ഗലാത്യലേഖനം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
as long as the heir is a child, he does not differ at all from a slave, though he is owner of everything.
ഇവിടെ പറയുന്ന അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല.
So he says in verse 3, there was a time when we were like children.
അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ആയിരുന്നതായ ഒരു കാലമുണ്ട്.
Now,
എന്നാൽ ഇപ്പോൾ,
verse 5 and 6, God has sent his spirit into our hearts so that we can become sons.
എന്നാൽ ഇപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നു, നമുക്ക് അവന്റെ പുത്രന്മാരായി തീരാം.
That means you're no longer a small child, you're a grown up mature son.
അതിന്റെ അർത്ഥം നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുന്നു എന്നല്ല, നിങ്ങൾ വളർച്ച പ്രാപിച്ച ഒരു പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നാണ്.
So have you understood a little bit of the difference between law and grace?
ന്യായ പ്രമാണവും കൃപയും തമ്മിലുള്ളതായ വ്യത്യാസം അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ?
There are two things we've seen so far.
രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും കണ്ടു.
The law promised earthly blessing.
ന്യായ പ്രമാണം ലോകത്തിലെ സമ്പന്നത നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു.
Grace promised treasure in heaven and transformation of character.
കൃപ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപവും നമ്മുടെ സ്വഭാവത്തിന് മാറ്റവും നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു.
Which do you think is better?
ഏത് നല്ലതെന്നാണ് നിങ്ങൾ കരുതുന്നത്?
I think there are a lot of believers who feel that earthly blessing is better.
എനിക്ക് തോന്നുന്നു അനേക വിശ്വാസികൾ കരുതുന്നത് ലോകത്തിലുള്ള സമ്പന്നതയാണ് കൂടുതൽ മെച്ചമെന്നാണ്.
They feel that the message under the law was better than the message under grace.
അവര് കരുതുന്നു ന്യായപ്രമാണത്തിലുള്ളതായ സന്ദേശം കൃപയിലുള്ള സന്ദേശത്തെക്കാളും നല്ലതാണെന്ന്.
Because there they were promised healing, prosperity, material blessing.
അവിടെ സൗഖ്യവും ഭൗതികമായ നന്മയും ഭൗതികമായ ലാഭങ്ങളും ഉന്നതിയും ഒക്കെയും അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
And all their earthly enemies would be defeated.
ഭൂമിയിലുള്ളതായ എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ചു കൊടുക്കുന്നതായ വാഗ്ദത്തവും.
In the New Testament, Jesus says you'll have a lot of difficulties and trouble and many enemies and they won't be killed.
പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് അനേക ശത്രുക്കൾ ഉണ്ടാകും, ആ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും നിങ്ങൾ കടന്നു പോകണം, അവരെ ഒന്നും കൊന്നുകളയത്തില്ല.
And as you go through those trials, your character will be transformed.
നിങ്ങൾ ആ പരീക്ഷ സഹിച്ച് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് വരും.
And as you are detached from your love for earthly things, you will have treasure in heaven.
ലോകത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ വേർപെടുവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു.
Now how many of us sitting here can honestly say that that's what we want?
ഇവിടെ ഇരിക്കുന്നവരെ എത്ര പേർ കാൽമാർത്ഥതയോടെ പറയുവാനായിട്ട് സാധിക്കും അതാണ് എനിക്ക് വേണ്ടതെന്ന്?
My conviction is that the vast majority of Christians have never really fully experienced the grace of God.
എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അനേക വിശ്വാസികൾ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
If you don't believe me, ask yourself, what are the type of things you pray to God for?
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്?
Do you pray to God? You're generally, when you look back, let's say over the last 6 months or 1 year, the type of prayers you pray.
കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 വർഷക്കാലം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നിങ്ങളൊന്ന് നോക്കുക.
Have you prayed more for earthly things or for character and spiritual things?
നിങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ, അതോ തങ്ങളുടെ സ്വഭാവത്തിന്റെ മേന്മയ്ക്കും സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം കൂടുന്നതിന് വേണ്ടിയുമാണോ?
Our prayers indicate what is most valuable to us.
നമ്മുടെ പ്രാർത്ഥന കാണിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം ഏതാണെന്നാണ്.
See, we may fool other people by coming to meetings that we are all very spiritually inclined and we are thinking of heaven and all that.
എല്ലാ ദിവസവും യോഗങ്ങൾക്ക് കടന്നു വന്നുകൊണ്ട് ഞാനൊരു ആത്മീയനാണ് സ്വർഗത്തെ പറ്റി ചിന്തിക്കുന്നവനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിഡ്ഢികളാക്കുവാൻ നമുക്ക് കഴിയും.
We can fool everybody, but we can't fool God.
നമുക്ക് മറ്റെല്ലാവരെയും വിഡ്ഢികളാക്കുവാൻ കഴിയും, എന്നാൽ ദൈവത്തെ വിഡ്ഢിയാക്കുവാനായിട്ട് കഴിയത്തില്ല.
God sees what we really want.
നമ്മൾ എന്താണ് യഥാർത്ഥമായും ആഗ്രഹിക്കുന്നതെന്ന് ദൈവം കാണുന്നു.
And our prayers are usually an indication of what we really want.
നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്ത് നാം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മെ കാണിക്കുന്നതായ ഒരു കാര്യമാണ്.
So if you ask yourself what you pray about,
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക.
You may discover that most of your prayers, in fact more than 90% of your prayers, center around some earthly thing.
നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളുടെ 90%-ത്തിലധികം പ്രാർത്ഥനയും ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണെന്ന്.
Either you want healing,
നിങ്ങളെ സൗഖ്യം നിങ്ങൾക്ക് ആവശ്യമാണോ,
or money,
പണം നിങ്ങൾക്ക് ആവശ്യമാണോ.
These are the type of things most people pray about.
ഭൂരിഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
ഹീലിംഗ്,
സൗഖ്യം,
മണി,
പണം,
a house,
വീട്,
മാരേജ് പാർട്ട്നർ,
വിവാഹത്തിൽ തുണയായിരിക്കുന്നവര്,
children should be helped in their examinations,
കുഞ്ഞുങ്ങൾ അവരുടെ പരീക്ഷകളിൽ നന്നായിരിക്കണം,
and many a visa perhaps, some
ഒരുപക്ഷെ വിസ കിട്ടാനായിട്ട്, ജോലി കിട്ടുവാനായിട്ട്.
You make a list like that, you'll find almost everything is about this earth.
നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
Then you ask yourself, how much do you pray that you should be more patient?
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എനിക്ക് ക്ഷമയുണ്ടാകുവാൻ വേണ്ടി ഞാൻ എത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
How much am I praying that my thought life will be more pure?
എന്റെ ചിന്താമണ്ഡലം കൂടുതൽ വിശുദ്ധമായിരിക്കാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
That I can get a bit more control over my tongue.
എന്റെ നാക്കിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
And that I control my anger.
എന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
My eyes should be purer.
എന്റെ കണ്ണ് വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
And you'll find it's very little. Some people hardly ever pray for such things in their whole life.
നിങ്ങൾ അത് കാണുമ്പോൾ അത് വളരെ തുച്ഛമാണെന്ന് കാണാം. ചിലരുടെ കാര്യത്തിൽ അവർ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് കാണുവാൻ കഴിയും.
I'm not talking about Hindus and Muslims. I mean that we can understand.
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പറ്റിയല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്.
I'm talking about Christians who think they've understood grace and who think that they are following Jesus Christ.
കൃപ മനസ്സിലായെന്നും തങ്ങൾ യേശുവിനെ അനുഗമിക്കുകയാണെന്ന് കരുതുകയും ചെയ്യുന്ന വിശ്വാസികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്.
I don't blame them.
ഞാൻ അവരെ ഞാൻ കുറ്റം പറയുകയല്ല.
I blame their leaders, their pastors, their priests who have never taught them what the New Testament says.
അവരുടെ പാസ്റ്റർമാരെയും അവരുടെ ലീഡർമാരെയും അവരുടെ പുരോഹിതന്മാരെയുമാണ് ഞാൻ പറയുന്നത്. കാരണം അവരൊരിക്കലും പുതിയ നിയമം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല.
If you read the Old Testament,
നിങ്ങൾ പഴയ നിയമം വായിക്കുകയാണെങ്കിൽ,
Israel went astray.
അവരെ ഇസ്രായേൽ നാശത്തിലേക്ക് കടന്നുപോയി.
God sent his messages through the prophets.
ദൈവം തന്റെ സന്ദേശം പ്രവാചകന്മാരിലൂടെ അയച്ചു.
And he said, I blame the leaders of these people for leading them astray.
ദൈവം പറഞ്ഞു, ഇവരുടെ നേതാക്കന്മാരെ ഞാൻ അവരെ നാശത്തിലേക്ക് നയിച്ചതിന്റെ കുറ്റം ഞാൻ അവരുടെ മേൽ ചുമത്തും.
I'm not blaming you.
ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല.
I'm just telling you that your leaders have never taught you the truth.
ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളെ സത്യം ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ്.
You don't know the truth, you'll be in bondage.
നിങ്ങൾ സത്യം അറിയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ബന്ധനത്തിലാണ് ആയിരിക്കുന്നത്.
Jesus said, when you know the truth, you will be free.
യേശു കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
You'll be free from the opinions of men.
നിങ്ങൾ മനുഷ്യരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വതന്ത്രരായിട്ട് തീരും.
You'll be free to live before God.
യേശു കർത്താവ് ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ ജീവിക്കുവാൻ സ്വതന്ത്രരായിട്ട് തീരും.
You'll be free from the bondage of sin in your life.
പാപത്തിന്റെ ബന്ധനത്തിൽ നിങ്ങൾ മോചിതരായിട്ട് തീരും.
Most Christians are like an eagle that has been chained to the ground.
എല്ലാ വിശ്വാസികളും
ഭൂരിഭാഗം
വിശ്വാസികളും ഭൂമിയിലേക്ക് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ഗരുഡനെ പോലെയാണ്.
Eagle is supposed to fly in the sky.
ഒരു ഗരുഡൻ എന്ന് പറയുമ്പോൾ അവൻ ആകാശത്തിൽ ഉയർന്ന് പറക്കേണ്ടവരാണ്.
But he's chained to the ground.
അവനെ ഭൂമിയിലേക്ക് ബന്ധിച്ചിട്ടിരിക്കുന്നു.
God created him to fly, but he's chained with some chain to the ground.
ദൈവം അവനെ ഉയരത്തിൽ പറക്കുവാനായിട്ട് സൃഷ്ടിച്ചു, എന്നാൽ ചില ചങ്ങലകളാൽ അവനെ ബന്ധിച്ച് ഭൂമിയിൽ ഇട്ടിരിക്കുന്നു.
That's a perfect picture of most believers I have met in my life.
ഇന്നത്തെ ഭൂരിഭാഗം വിശ്വാസികളെ ഞാൻ കണ്ട ഭൂരിഭാഗം വിശ്വാസികളുടെയും രൂപം അത് തന്നെയാണ്.
I want to tell you that God wants to set you free. He wants to break those chains.
ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ചങ്ങലകളെ തകർത്ത് കളയുവാനും ദൈവം ആഗ്രഹിക്കുന്നു.
Do you think Do you think it's better for an eagle to lose its ability to fly and be earthbound, or is it better to be able to fly?
നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ഗരുഡനെ അവന്റെ പറക്കുവാനുള്ള ശക്തി നഷ്ടപ്പെട്ട ഭൂമിയോട് ബന്ധിച്ചിരിക്കുന്നത് നല്ലതോ അതോ അവൻ ഉയരത്തിൽ പറക്കുന്നത് നല്ലതോ?
In the Old Testament, people were bound to the earth.
പഴയ നിയമത്തിലെ എല്ലാ മനുഷ്യരും ഭൂമിയോട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു.
Their whole mind was occupied with earthly things.
അവരുടെ മനസ്സ് മുഴുവനും ലോകത്തിലുള്ളതായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു.
Accumulating gold and silver.
സ്വർണവും വെള്ളിയും സമ്പാദിച്ചു കൂട്ടുന്നതിനെ പറ്റി.
Physical healing.
ഭൗതികമായ സൗഖ്യം
ലഭിക്കുന്നതിനെ,
അവരുടെ കുടുംബാംഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്,
ലിവിംഗ് കംഫർട്ടബ്ലി,
ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി,
ഗോഡ് ഡിസ്ട്രോയിങ് ദെയർ എനിമീസ്,
ദൈവം അവരുടെ ശത്രുക്കളെ നശിപ്പിച്ച് കളയുക,
ആൻഡ് ഫൈനലി ഡൈയിങ് അറ്റ് എ ഓൾഡ് റൈപ്പ് ഓൾഡ് ഏജ്,
ഒരു അവസാനം ഒരു ദീർഘമായ കാലം വസിച്ചതിനു ശേഷം മരിച്ചു പോകുക.
Now, if you were to look into the minds of more than 90% of Christians, you'll find that that's exactly what they want.
ഇപ്പോഴുള്ള 90% ക്രിസ്ത്യാനികളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവരുടെയും മനസ്സിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആയിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും.
You know, to live comfortably on earth,
ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുക,
have a lot of prosperity for oneself and one's children,
തനിക്കും തന്റെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം സമ്പന്നത ഉണ്ടാകുക,
finally to die at a ripe old age,
നല്ലവണ്ണം പ്രായമായതിന് ശേഷം മരിക്കുക.
They are bound to the things of earth.
ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് അവരെ ബന്ധിക്കപ്പെട്ടിട്ടിരിക്കുന്നു.
But Jesus came to give us a sense of eternity.
യേശു കർത്താവ് കടന്നു വന്നത് നമുക്ക് നിത്യതയെ പറ്റിയുള്ളതായ ഒരു ബോധം തരുവാൻ വേണ്ടിയാണ്.
He came to teach us that the things of earth are only a temporary.
ഈ ലോകത്തിലുള്ള ലോകത്തിന്റേതായ കാര്യങ്ങൾ നൈമിഷികമായ കാര്യങ്ങൾ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവൻ കടന്നു വന്നു.
And that God keeps us on earth for a short time so that we might acquire spiritual riches.
ഈ ലോകത്തിൽ ദൈവം നമ്മെ കുറെ ദിവസം കുറെ നാളുകൾ മാത്രമാണ് സൂക്ഷിക്കുന്നത്, അത് നമ്മൾ ആത്മീയ സമ്പന്നത നേടിയെടുക്കാൻ വേണ്ടിയാണ്.
Just let me use an illustration.
ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയട്ടെ.
Supposing you keep your children in a boarding school in India.
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇന്ത്യയിലുള്ളതായ ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നുവെന്ന് കരുതുക.
And you very faithfully send them thousands of rupees every month for their education and boarding and everything.
അവരുടെ പഠനത്തിന്റെയും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എല്ലാ മാസവും നിങ്ങൾ വിശ്വസ്തതയോടെ ആയിരക്കണക്കിന് പണം അയച്ചു കൊടുക്കുന്നു എന്ന് കരുതുക.
And think after 10 years they have not even finished first standard.
10 വർഷം കഴിഞ്ഞിട്ടും അവർ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ടില്ലായെങ്കിൽ
how will you feel?
എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്?
You certainly won't be happy.
നിങ്ങൾ ഒരിക്കലും സന്തോഷമുള്ളവനായിരിക്കില്ല.
There you get an understanding of how God feels when he keeps us on earth for 60-70 years and we have never grown out of our babyhood.
അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം ഈ ഭൂമിയിൽ നമ്മെ സൂക്ഷിച്ചിരിക്കുമ്പോൾ നാം ഒരിക്കലും ആത്മീയമായ ശിശുത്വത്തിൽ നിന്ന് വളരുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്രമാത്രം ഭാരവും വേദനയും ഉണ്ടാകുമെന്ന്.
What is the attitude of a baby to a small 2-year-old child towards his parents?
രണ്ടു വയസ്സായ ഒരു കുഞ്ഞുങ്ങൾക്ക് തന്റെ മാതാപിതാക്കളോട് എന്ത് പ്രതിപത്തിയാണ്
ഉണ്ടായിരിക്കുക?
അവന്റെ അപ്പനൊരു ഒരു ബിസിനസ് ഇവിടെ നടത്തുന്നു.
വർക്കിംഗ് ഹാർഡ് ഡേ ആൻഡ് നൈറ്റ്.
രാത്രിയും പകലും അവൻ കഠിനമായ അധ്വാനം ചെയ്യുന്നു.
What is that 2-year old child's attitude towards his father?
ആ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ തന്റെ പിതാവിനോട് എന്ത് പ്രതിപത്തിയായിരിക്കും ഉണ്ടായിരിക്കുക?
You think that 2-year old child is bothered whether the business is prospering or not?
ആ രണ്ടു വയസ്സായ കുഞ്ഞ് ആ ബിസിനസ് നന്നായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി ഭാരപ്പെടുന്നുണ്ടോ?
Whether the father is in debt.
ഫാദർ തന്റെ അപ്പൻ കടക്കാരനാണോ അല്ലയോ എന്ന് കുഞ്ഞ് ഭാരപ്പെടുന്നില്ല.
He's not bothered.
അവൻ ഒരിക്കലും അതിനെപ്പറ്റി ഭാരപ്പെടുന്നില്ല.
Is the father having trouble with his workers?
ആ തന്റെ പിതാവിനെ തന്നെ അവന്റെ ജോലിക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവൻ അറിയുന്നില്ല.
What are the prospects for my father's business?
എന്റെ പിതാവിന്റെ ബിസിനസ്സിന് എന്തൊക്കെയാണ് അതിന്റെ ഭാവി എന്ന് അവൻ അന്വേഷിക്കുന്നില്ല.
Absolutely zero interest for that 2-year old child.
ആ രണ്ടു വയസ്സായ കുഞ്ഞിനെ തന്റെ പിതാവിന്റെ ബിസിനസ്സിന്റെ കാര്യത്തില് പൂജ്യം താല്പര്യമേ ഉള്ളൂ.
What is that child interested in?
എന്തിലാണ് ആ കുഞ്ഞ് താല്പര്യം കാണിക്കുന്നത്?
When daddy comes home, daddy, did you bring me a chocolate?
പിതാവ് ഭവനത്തിലേക്ക് വരുമ്പോൾ പിതാവെ നീ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നു.
Are we going to have ice cream for lunch?
ഇന്നത്തെ ഊണിന് നീ ഐസ്ക്രീം കൊണ്ടുവന്നു.
Are you going to get me new clothes for my birthday?
നീ എന്റെ ജന്മദിനത്തിലെ പുതിയ ഉടുപ്പുകൾ തരുന്നു എന്ന്.
All the interest of that 2-year old child is only in terms of what can I get from my father for myself, something that will make me happy and dress better and eat better and things like that.
ആ രണ്ടു വയസ്സായ കുഞ്ഞിന്റെ താല്പര്യം എന്ന് പറയുന്നത് തന്റെ പിതാവിൽ നിന്നും തനിക്ക് എന്തെല്ലാം നേടിയെടുക്കാം, തന്റെ ഇഷ്ടത്തിന് വേണ്ടി തനിക്ക് സുഖമായി നടക്കുവാൻ, തനിക്ക് ഭംഗിയായി നടക്കുവാൻ എല്ലാം എന്തെല്ലാം നേടിയെടുക്കാമെന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. അതാണ് കുഞ്ഞ്.
Now you compare him with a responsible 25-year-old son that the same father had.
പ്രായപൂർത്തിയുള്ളതായ ഉത്തരവാദിത്തമുള്ള 25 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ പറ്റി കരുതുക, ആ പിതാവ് ഒരു യുവാവിനെ പറ്റി കരുതുക.
That son is involved in the father's business.
തന്റെ അപ്പന്റെ തന്റെ പിതാവിന്റെ ബിസിനസ്സിൽ അവൻ പൂർണ്ണമായും അവനെ ഉൾക്കൊണ്ടിരിക്കുന്നു.
If there's a lot of work in the shop, he may even forego his lunch in order to work there.
കടയിൽ ഒത്തിരി അധികം ജോലി ഉണ്ടെങ്കിൽ അവൻ തന്റെ ഊണ് പോലും മറന്നുകൊണ്ട് ജോലി ചെയ്യും.
And if one or two workers don't come, the son will stay late at night and complete the work.
രണ്ട് മൂന്ന് ജോലിക്കാർ വന്നില്ലെങ്കിൽ ആ സഹോദരൻ അവന് രാത്രിയിൽ ദീർഘമായിട്ട് നിന്ന് ജോലി ചെയ്യും.
He's got a sense of responsibility for his father's business.
തന്റെ അപ്പന്റെ ബിസിനസിനെ പറ്റി അവനൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്.
He's not always asking for new clothes for his birthday and for chocolate and ice cream.
അവനെപ്പോഴും പിതാവിൽ നിന്ന് ചോക്ലേറ്റും ഐസ്ക്രീമോ അല്ലെ പുതിയ ഡ്രസ്സോ ചോദിക്കുന്നില്ല.
Do you understand the difference between a child and a son?
നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പറ്റിയും ഒരു പ്രായമായ ഒരു യുവാവിനെ പറ്റിയുമുള്ളതായ വ്യത്യാസം മനസ്സിലായോ?
Very clear.
അത് വളരെ വ്യക്തമാണ്.
That's what we read in Galatians 4.
അതാണ് നമ്മൾ ഗലാത്തിയിലെ 4 അധ്യായത്തിൽ വായിച്ചത്.
Under the Old Testament, people were like children.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനം ശിശുക്കളെ പോലെയായിരുന്നു.
How do we get children to do something?
എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നത്?
I think with all of us, basic principles are the same.
നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതായ പ്രാഥമിക തത്വം ഒരുപോലെയാണ്.
Everywhere in the world, parents get their children, small children, to do things in one of two ways.
ലോകത്തിലെല്ലായിടത്തും മാതാപിതാക്കന്മാർ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഒന്ന് രണ്ട് വിധത്തിലാണ്.
One.
ഒരു വിധം.
If you don't listen, I'll have to whack you.
ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും.
He does it.
അവൻ ചെയ്യുന്നു.
That's one way.
അത് ഒരു വഴി.
The second is.
രണ്ടാമത്തെ വഴി.
Now son, if you do that quickly, I'll give you a chocolate.
നീ പെട്ടെന്ന് അത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് തരാം.
So what are the two ways? Worldwide, it's exactly the same.
ലോകത്തിൽ വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന രണ്ട് വഴിയാണത്.
Every family for thousands of years, the way has been the same.
എല്ലാ കുടുംബങ്ങളിലും ആയിരക്കണക്കിന് വർഷമായിട്ടുള്ളതായ വഴി ഇത് രണ്ടുമാണ്.
The threat of punishment,
ശിക്ഷിക്കുമെന്നുള്ളതായ മുന്നറിയിപ്പ്,
or the hope of reward,
അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിക്കുമെന്നുള്ളതായ പ്രത്യാശ.
That, in a nutshell, is the law.
ചുരുക്കി പറഞ്ഞാൽ അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്.
In Deuteronomy chapter 28,
ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ നാം കാണുന്നു.
It's very clear here.
അവിടെ വളരെ വ്യക്തമാണ്.
Deuteronomy 28,
ആവർത്തന പുസ്തകം 28 അധ്യായം
and verse 1,
ഒന്നാമത്തെ വാക്യം.
It says here,
ഇവിടെ ഇങ്ങനെ പറയുന്നു,
if you diligently obey the Lord, verse 2, all these blessings will come upon you.
അവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ, രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
And then it says you'll be blessed in the city, verse 3, in the country, blessed all the way.
അവിടെ എല്ലാ അനുഗ്രഹങ്ങളെയും പറ്റി പറയുന്നു, നിന്റെ വയലിൽ, നിന്റെ പട്ടണത്തിൽ, നിന്റെ ഗർഭഫലം, കൃഷിഫലം എല്ലാം അനുഗ്രഹിക്കപ്പെടും.
That is, I'll reward you.
അത് ഞാൻ നിനക്ക് പ്രതിഫലം തരുമെന്നുള്ള.
You obey me, I'll give you a chocolate.
നീ എന്നെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ചോക്ലേറ്റ് തരാം.
Okay. Now the second method is,
രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്,
verse 15,
പതിനഞ്ചാമത്തെ വാക്യം നോക്കുക.
If you don't obey, you'll be cursed.
ഇവിടെ പറയുന്നു,
cursed in the city, verse 16, cursed in the country, cursed everywhere.
അവിടെ പറയുന്നു, നീ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ മേൽ ശാപമായിരിക്കും, നിന്റെ വഴിയിൽ ശപിക്കും, പട്ടണത്തിൽ ശപിക്കും, ഭവനത്തിൽ ശപിക്കും, എല്ലായിടത്തും ശാപം.
Verse 22, the Lord will smite you with sickness.
22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രോഗങ്ങൾ കൊണ്ട് ദൈവം നിന്നെ ശിക്ഷിക്കും.
Verse 25, your enemies will defeat you.
25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ശത്രുക്കൾ നിന്നെ തോൽപ്പിക്കും.
So, and the rest of that chapter is all about the punishments you'll get if you don't obey.
അതിനുശേഷമുള്ള ആ അധ്യായത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ വരുന്നതായ ശാപവും ശിക്ഷയുമാണ്.
So, Israel obeyed God for the same reason that your children obey you.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ
small children.
നിങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കുന്ന അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ദൈവത്തെ അനുസരിച്ചത്.
If you obey, I'll give you a chocolate.
നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തരാം.
You don't obey, I'll punish you.
നീ അനുസരിച്ചില്ലായെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും.
Now, how long are you happy with this type of method? Tell me.
ഈ രീതിയുമായിട്ട് നിങ്ങൾ സന്തോഷമുള്ളവരാണോ?
How many of you are happy that your children only obey under these two conditions?
ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ്, രണ്ട് വിധത്തിൽ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എത്ര പേർക്ക് സന്തോഷമുണ്ടായിരിക്കും?
No father or mother in the world is happy.
ഈ ലോകത്തിലുള്ള ഒരു മാതാവോ പിതാവോ ആ കാര്യത്തിൽ സന്തോഷമുള്ളവരായിരിക്കും.
What do we want?
എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്?
We want our children to come to a life of obedience, whether they get chocolate or not, and even if they don't get a punishment.
നാം ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പറയുന്നതായ കാര്യങ്ങൾ അവനും ചോക്ലേറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും സന്തോഷത്തോടെ അനുസരിക്കുന്നതായ അവസ്ഥയാണ്.
I heard a story of a 2-year-old child.
രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കഥ ഞാൻ കേൾക്കുകയുണ്ടായി.
Father told him, sit down.
ആ പിതാവ് അവനോട് പറഞ്ഞു, നീ ഇരിക്കുക.
He said, I won't sit down.
കുഞ്ഞു പറഞ്ഞു, ഞാൻ ഇരിക്കത്തില്ല.
Father said, sit down.
പിതാവ് പറഞ്ഞു, ഇരിക്കുക.
He said, I won't sit down.
അവൻ പറഞ്ഞു, ഞാൻ ഇരിക്കത്തില്ല.
Father took a stick and said, sit down.
പിതാവ് ഒരു വടി എടുത്തു, അവനോട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു.
He sat down.
അവൻ ഇരുന്നു.
But he said, Daddy, inside I am still standing up.
അവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ എന്റെ ഉള്ളിൽ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയാണ്.
Okay, you can make the child sit down on the outside, but inside he is still standing up.
ഇങ്ങനെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പുറമേ ഇരുത്തുവാനായിട്ട് കഴിയും, എന്നാൽ ഉള്ളില് അവൻ അപ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയാണ്.
Now the question is, how can you make that inside child sit down?
ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം,
verse 3, the law could not do it.
Adana nam roma lekhanam 8th adhyayam 3rd vakyathil parayunnathu nyaya pramanathinu cheyyan sadhikkanadhine cheyyan.
The law can threaten you, offer you chocolates, rewards, but it cannot change you on the inside.
Nyaya pramanathinu ningale prathibalam thannum shishichum ningale anusarippikkan kadiyum, ennal ningale ullilulladhine maattuvanayittu kadiyathilla.
The law could only make you different and nice on the outside.
ന്യായപ്രമാണത്തിന് നിങ്ങളെ പുറമേ കാണുവാൻ ഭംഗിയുള്ളതും നല്ലതുമാക്കി മാറ്റുവാൻ കഴിയും.
That's how it was in the Old Testament.
അതങ്ങനെയായിരുന്നു പഴയ നിയമത്തില്.
On Saturday they would go to the temple or the synagogue.
ശനിയാഴ്ച ദിവസം അവര് ദേവാലയത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സിനഗോഗിലേക്ക് പോകുന്നു.
And they would clap and shout and praise the Lord and say, I was glad when they said to me, let us go to the house of the Lord.
അവര് അന്ന് പറയും, കൈകൊട്ടി ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് പറയും, ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവർ ആഘോഷിച്ച് കടന്നു പോകുന്നു.
And Saturday in the synagogue and the temple you will think they are the most spiritual people in the world.
ശനിയാഴ്ച അവരെ ദേവാലയത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഈ ലോകത്തിലുള്ളതിലെ ഏറ്റവും ആത്മീയരായ മനുഷ്യരാണ് അവരെന്ന്.
But you go to their homes on Sunday, they are husband and wife are still shouting at each other.
ഞായറാഴ്ച ദിവസം അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോയാൽ അവിടെ ഭർത്താവും ഭാര്യയും തമ്മിൽ അട്ടഹസിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും
ചെയ്യുന്നതാണ്.
അവർ അടിപിടി ഉണ്ടാക്കുകയും രണ്ടു മൂന്ന് ദിവസങ്ങൾ പരസ്പരം സംസാരിക്കാതെ
and they are running after money.
അവർ പണത്തിന്റെ പിന്നാലെ ഓടുന്നു.
Living for themselves.
അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു.
And they have got grudges against their neighbors.
മറ്റുള്ള എല്ലാവരോടും അവർക്ക് കയ്പും വിരോധവും ഉണ്ടാവുന്നു.
They live their own selfish lives.
അവരുടെ സ്വന്തം സ്വാർത്ഥതയിൽ നിറഞ്ഞ ജീവിതം അവർ നയിക്കുന്നു.
And then next Saturday comes along.
അടുത്ത ശനിയാഴ്ച വരുന്നു.
And they dress up nicely and they go to the synagogue and say, praise the Lord, I'm glad that we have come to the house of the Lord with God's people.
അടുത്ത ശനിയാഴ്ച അവർ നല്ലപോലെ വസ്ത്രമൊക്കെ ധരിച്ച് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. കൈകൊട്ടിക്കൊണ്ട് അവർ ദേവസ്ഥാനത്തിൽ പാട്ട് പാടുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു.
Now you tell me, what was the difference between those Old Testament people and today's Christians?
ആ പഴയ നിയമ വിശ്വാസികളും ഇന്നുള്ള ക്രിസ്ത്യാനികളുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്?
The only difference, they did it on Saturday, we do it on a Sunday or a Friday, that's all.
ഒരു വ്യത്യാസമേ ഉള്ളൂ, അവരെ ശനിയാഴ്ച ചെയ്തു, നമ്മളത് ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചെയ്യുന്നു.
In the Gulf areas it's Friday, other places it's Sunday, that's the only difference.
ഗൾഫിലെല്ലാം അത് വെള്ളിയാഴ്ചയാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ഞായറാഴ്ചയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ.
The rest of the week the life is exactly like those people under the law.
മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും പഴയ നിയമവിശ്വാസികൾ ചെയ്ത അതേ ജീവിതം തന്നെ.
ബിക്കോസ് പീപ്പിൾ ഹാവ് നോട്ട് ചേഞ്ച്ഡ് ഓൺ ദി ഇൻസൈഡ്.
അവർ അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല.
ദിസ് ബോയ് ഹൂ ഈസ് സ്റ്റാൻഡിംഗ് അപ്പ് ഇൻസൈഡ് ഹാസ് നോട്ട് ബീൻ മേഡ് ടു സിറ്റ് ഡൗൺ.
ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായ ആ കുഞ്ഞ് അവൻ എഴുന്നേറ്റ് തന്നെ നിൽക്കുകയാണ്. അവൻ എഴുന്നിട്ടില്ല.
ദി ലോ കാനോട്ട് ഡു ഇറ്റ്.
ന്യായപ്രമാണത്തിന് അത് ചെയ്യാൻ
കഴിയില്ല. ദി ലോ കാൻ ഓൺലി ചേഞ്ച് എ പേഴ്സൺ ഓൺ ദി ഔട്ട്സൈഡ്.
ന്യായപ്രമാണത്തിന് പുറമേ മാത്രമേ വ്യത്യാസം വരുത്താൻ കഴിയുകയുള്ളൂ.
ആൻഡ് മോസ്റ്റ് ക്രിസ്ത്യൻസ് ആർ ലിവിംഗ് ബൈ ദാറ്റ് സ്റ്റാൻഡേർഡ്.
ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അതേ നിലയിലാണ് ജീവിക്കുന്നത്.
When they have trouble, they run to the Lord.
അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക്.
When they have no trouble, they forget about the Lord.
ആ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാത്തപ്പോൾ അവർ ദൈവത്തെ മറക്കുന്നു.
Like that story I heard of a businessman.
ഞാനൊരു ബിസിനസ്സുകാരന്റെ കഥ കേട്ടതുപോലെ.
He was very active in the church.
അവൻ സഭയിലെ വളരെ ഉത്സാഹമുള്ളവനായിരുന്നു.
And then his business began to prosper so much.
അവന്റെ ബിസിനസ് ഓരോ ദിവസവും കൂടുതൽ സമ്പന്നമായിട്ട് വന്നു.
He didn't even have time to go for the meetings now. Business.
എന്നുമെന്നും അവന്റെ ബിസിനസ് കൂടുതൽ പുരോഗമിച്ചു വന്നപ്പോൾ അവന് മീറ്റിംഗുകളിലേക്ക് കടന്നു പോകാൻ സമയമില്ലാതായി.
His pastor tried to encourage him to come.
മീറ്റിംഗുകളിലേക്ക് കടന്നു വരുവാൻ അവന്റെ പാസ്റ്റർ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു.
He said, I'll come, but he was busy.
അവൻ പറഞ്ഞു ഞാൻ വരാം വരാം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ എപ്പോഴും ദുർനിയറിയവനായിരുന്നു.
6 months never, no time to go for meetings.
6 മാസത്തേക്ക് അവൻ ഒരു മീറ്റിംഗുകളിലേക്കും കടന്നു പോകാൻ സമയം ലഭിച്ചില്ല.
When your business prospers, it's pretty dangerous.
നമ്മുടെ ബിസിനസ് കൂടുതൽ പുരോഗമിക്കുന്നത് കൂടുതൽ അപകടകരമായ കാര്യമാണ്.
Sometimes it's better if it fails.
അത് പരാജയപ്പെടുന്നത് പലപ്പോഴും നല്ലതിനു വേണ്ടിയാണ്.
Anyway, after 6 months, this businessman had 3 sons. The snake bit the smallest son.
6 മാസം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരന് 3 കുട്ടികളുള്ളതിൽ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു.
And he was taken to hospital and the doctor said it's very serious, it looks as if he'll die.
അവൻ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയിരിക്കുന്ന കേസാണ്, കുഞ്ഞിനെ മിക്കവാറും മരിക്കുക തന്നെ ചെയ്യും.
So what to do now?
എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ?
He called for the pastor.
അവൻ അപ്പോൾ പാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി.
The pastor was a wise man.
പാസ്റ്റർ വളരെ ജ്ഞാനമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു.
He asked the man to pray.
അവൻ ആ മനുഷ്യനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക.
He asked the pastor to pray, the businessman.
ആ മനുഷ്യൻ ആ ബിസിനസ്സുകാരൻ പാസ്റ്ററിനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക.
So the pastor prayed like this.
അപ്പോൾ ആ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി.
Said, Lord, we thank you for sending this snake.
കർത്താവേ, നീ പാമ്പിനെ അയച്ചതിന് വളരെ നന്ദി.
Because what I could not do for 6 months, the snake has done in 1 minute.
എനിക്ക് 6 മാസം കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്നത് ഈ പാമ്പ് ഒരു നിമിഷം കൊണ്ട് ചെയ്തു.
I tried to make these people think about God for 6 months. I tried, I failed.
ഞാൻ 6 മാസം ഈ മനുഷ്യരെ ദൈവത്തെപ്പറ്റി ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു, എന്നാൽ എല്ലാം പരാജയപ്പെട്ടു.
But the snake has done it so quickly.
ഈ പാമ്പ് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർത്തു.
Now Lord, please send another 2 snakes to bite the other 2 sons.
ദൈവമേ, വേറെ 2 പാമ്പുകളെയും കൂടെ നീ ഉടനെ അയക്കുക, മറ്റു 2 കുഞ്ഞുങ്ങളെയും കടിക്കുവാനായിട്ട്.
And then heal them.
അത് കഴിയുമ്പോൾ അവരെ സൗഖ്യമാക്കുക.
So that they'll never forget about you for the rest of their lives.
അവരവരുടെ ഭാവിയിൽ നിന്നെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി.
I want to ask you a question.
ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
Do you turn to God only when snakes bite you?
നിങ്ങളെ പാമ്പ് കടിക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്?
You know what I mean. I don't mean literal snakes. What I mean is when you have a problem.
ഞാൻ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞാൻ ആശ്രയമായി പാമ്പെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ.
Some business fails, then you turn to God.
എന്തെങ്കിലും ബിസിനസ് തകർന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് കടന്നു.
Some sickness comes in the home and then you turn to God.
ഭവനത്തിലെ രോഗം കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് വരുന്നു.
I've seen children who are very careful to read the Bible when examination time comes.
പരീക്ഷയുടെ ദിവസങ്ങളാകുമ്പോൾ വളരെ ശ്രദ്ധയോടെ ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം.
People who children who don't read the Bible other days examination time they will be reading the Bible.
മറ്റൊരു ദിവസവും ബൈബിൾ വായിക്കാത്ത കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ ദിവസം ബൈബിൾ വായിക്കും.
See, we're like that.
നമ്മൾ അതുപോലെയാണ്.
We are basically selfish.
നമ്മൾ പ്രാഥമികമായി അടിസ്ഥാനപരമായിട്ടും നാം സ്വാർത്ഥതയുള്ളവരാണ്.
And we go to meetings, it's like a religious whitewash. Underneath the same selfish man is there.
നാം യോഗങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഒരു വെള്ളപൂശൽ, ഒരു മതപരമായ വെള്ളപൂശൽ പോലെയാണ്. നമ്മുടെ ഉള്ളിലെ സ്ഥിതി പഴയത് തന്നെ.
The person inside has not changed.
ഉള്ളിലുള്ളതായ വ്യക്തി മാറ്റമുണ്ടായിട്ടില്ല.
Only outside there's some singing, reading the Bible, going to meeting. Inside we're just the same.
പുറത്ത് മാത്രമേ പാട്ടും ഒരുക്കവും ഒക്കെ ഉള്ളൂ, അകത്ത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല.
What can I get from God?
ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുവാൻ കഴിയും?
Earthly things.
ഭൂമിയിലുള്ളതായ കാര്യങ്ങൾ.
I'll go anywhere to get some earthly thing from God.
ഞാൻ എവിടെ വേണമെങ്കിലും പോകും ദൈവത്തിൽ നിന്ന് ചില ഭൗതികമായ ലാഭങ്ങൾ കിട്ടുവാൻ വേണ്ടി.
I'll listen to any preacher who'll tell me how to get things from God.
ഏത് ഉപദേശിയുടെ അടുത്തും ഏത് ഉപദേശാവിന്റെ അടുത്തും ഞാൻ പോകും, ആരും ഭൗതികമായ എന്ത് കാര്യങ്ങൾ ലഭിക്കാമെന്ന് പറയുന്നവരുടെ അടുത്ത്.
I've been a born again believer for 40 years.
ഒരു വീണ്ടും ജനിച്ച വിശ്വാസിയായിട്ട് ഞാൻ 40 വർഷമായി.
And I see a different type of preaching nowadays than what I heard 40 years ago.
40 varsham munpu njan kettathil ninnum valare vyathyasthamaya upadesham enikku ippol kelkkuvanayittu kazhiyum.
I know it because I've heard preaching 40 years ago also.
എനിക്ക് അത് തിരിച്ചറിയാൻ കഴിയും, കാരണം 40 വർഷം മുമ്പ് അത് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
Nowadays there's a lot of preaching in all groups is how to get material things from God.
ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ ഉപദേശങ്ങളും മിക്ക ഉപദേഷ്ടാക്കളും ദൈവത്തിൽ നിന്ന് എങ്ങനെ മേടിച്ചെടുക്കാം എന്നുള്ളതിനെയാണ് പഠിപ്പിക്കുന്നത്.
That is a clever method that preachers have discovered to get money out of people.
അത് വളരെ ബുദ്ധിയേറിയ മനുഷ്യരിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള ബുദ്ധിയേറിയ ഒരു മാർഗമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
Because they tell people if you want to get from God you have to first give to God.
അവരെ മനുഷ്യരോട് പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം.
So they must convince you about that first.
അതിനെപ്പറ്റി നിങ്ങളെ ബോധവാന്മാരാക്കി.
If I can convince you about 2 things.
നിങ്ങളെ 2 കാര്യങ്ങളിൽ എനിക്ക് ബോധവാന്മാരാക്കിക്കാൻ കഴിയുമെങ്കിൽ.
I must first convince you that if you want to get from God you have to give to God first.
ആദ്യമേ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ദൈവത്തിന് കൊടുക്കണം.
Second thing I must convince you,
രണ്ടാമത്തെ കാര്യം ബോധവാനാക്കുന്നത്,
that since God is not physically on earth, he has appointed me as his representative to collect from you.
ഈ ലോകത്തിലെ ഭൗതികമായിട്ട് ദൈവമില്ല, ഈ ലോകത്തിൽ ദൈവം എന്നെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിങ്ങളിൽ നിന്ന് വാങ്ങുവാനായിട്ട്.
If you want to give to God, the best thing is to give it to me, God's representative.
നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ദൈവത്തിന്റെ പ്രതിനിധിയായ എനിക്ക് തരിക.
Once I have succeeded with convincing you or brainwashing you about these two things,
ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു ബോധ്യമാക്കുന്നതിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ,
I can live comfortably for the rest of my life, just send you newsletters once every month and I can live comfortably.
പിന്നീട് എന്റെ ഉള്ള ജീവിതത്തിലെ എല്ലാ മാസവും എനിക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥനാ എഴുത്തുകൾ അയച്ചാൽ മാത്രം മതി.
This is just a psychological technique. I am amazed that so many clever, intelligent believers are believing this type of stupidity.
ഇത് ഭൗതികമായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു മനുഷ്യൻ പണം വാങ്ങുവാനായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു സൂത്രം മാത്രമാണ്. എന്നാൽ ബുദ്ധിയേറിയ പല വിശ്വാസികളും ഇതിൽ കുടുങ്ങിപ്പോകുന്നു.
Jesus didn't come with all these psychological tricks.
യേശു കർത്താവ് ഇങ്ങനെയുള്ള ഭൗതികമായ ഇങ്ങനെയുള്ള തന്ത്രങ്ങളുമായിട്ടല്ല കടന്നു വന്നത്.
We read of one case where one very rich ruler, prince, came to Jesus.
തിരുവചനത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നു. വളരെ ധനികനായ ഒരു മനുഷ്യൻ യേശു കർത്താവിന്റെ അടുത്തേക്ക്
വന്നു.
അവനൊരു രാജകുമാരനായിരുന്നു.
അവന്
നിത്യജീവൻ പ്രാപിക്കുന്നതിന് വളരെ താല്പര്യമുള്ളവനായിരുന്നു.
വെരി ഗോഡ് ഫിയറിംഗ് പേഴ്സൺ.
അവൻ ദൈവത്തെ വളരെ ഭയമുള്ളതായ മനുഷ്യനായിരുന്നു.
He said, I kept all the law from my childhood.
അവൻ പറഞ്ഞു, എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ എല്ലാ ന്യായ പ്രമാണവും അനുസരിക്കുന്നു.
Look at the number of good qualities he had.
അവന് ഉള്ളതായ നല്ല കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുക.
Number 1, he was rich.
ഒന്നാമത്തെ കാര്യം, അവൻ സമ്പന്നനായിരുന്നു.
He was a ruler with a lot of influence in that society.
അവനെ ഒരു ഒരു ഭരണകർത്താവായിരുന്നു. ആ സമൂഹത്തിലെ അനേക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നു.
He was a God-fearing person.
ദൈവത്തെ നല്ല ഭയമുള്ളതായ ഒരു മനുഷ്യനായിരുന്നു.
He was a young person.
അവനൊരു യുവാവായ മനുഷ്യനായിരുന്നു.
And he was eagerly seeking after Jesus.
കർത്താവായ യേശുവിന്റെ പുറകെ വളരെ തീക്ഷ്ണതയോടെ അന്വേഷിച്ചു നടക്കുന്നവനായിരുന്നു.
I think if he had come to any church today, they would have made him a member immediately.
അവനെ ഇന്നത്തെ ഏത് സഭയിലേക്ക് അവൻ കടന്നു വന്നാലും അവനെ അപ്പോൾ തന്നെ പിടിച്ച് അതിലെ അംഗമാക്കുമായിരുന്നു.
Particularly because he's rich and he's got influence.
രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. ഒന്ന്, അവൻ സമ്പന്നനാണ്. രണ്ടാമത്, അവന് വളരെയധികം സ്വാധീനമുള്ളവനാണ്.
As soon as the pastor sees him, he'll mentally calculate what his type will be and he'll give him the membership form straight away.
അവനെ കാണുമ്പോൾ തന്നെ പാസ്റ്റർ അവന്റെ മനസ്സിൽ കണക്കുകൂട്ടും, ഇവൻ എത്രമാത്രം ദശാംശം തരുമെന്ന്. ആ നിമിഷം തന്നെ അവനെ അതിലെ അംഗമായിട്ട് അവൻ മാറ്റും.
ജീസസ് വാസ് ഡിഫറന്റ്.
എന്നാൽ യേശു കർത്താവ് അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു.
ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് മാൻസ് മണി. He was interested in that man's soul.
യേശു കർത്താവിന്റെ പണത്തിലല്ല ആഗ്രഹിച്ചത്, പിന്നെ അവന്റെ ആത്മാവിനെയാണ് കർത്താവ് ആഗ്രഹിച്ചത്.
He knew that man is destroying himself with the love of money.
യേശു കർത്താവിന് വ്യക്തമായും അറിയാമായിരുന്നു അവൻ തന്റെ പണത്തോടുള്ള സ്നേഹത്താൽ അവനെ നശിപ്പിച്ചു.
And he knew the only way that man can be saved is this love of money is taken away from him.
അവനെ പണത്തോടുള്ള ആ സ്നേഹത്തിൽ നിന്നും എടുക്കുകയല്ലാതെ അവനെ രക്ഷിക്കാൻ വേറൊരു മാർഗവുമില്ല എന്ന് കർത്താവ്.
He knew that love of money was like a cancer which was eating away his soul.
പണത്തോടുള്ളതായ അവന്റെ സ്നേഹം അവന്റെ ആത്മാവിനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ പോലെയാണ് കർത്താവിന് മനസ്സിലായി.
Some people when they have cancer, they don't feel sick, they feel quite okay.
ചില മനുഷ്യർക്ക് ക്യാൻസർ ഉള്ളപ്പോൾ അവരൊരിക്കലും ഒരു പ്രയാസവും മനോപ്പുഴുണ്ടെന്നില്ല, അവർ നല്ല ആരോഗ്യമുള്ളവരെന്ന് കരുതുന്നു.
A good doctor takes a scan and says you're dying. You may not know it, but you're dying.
നല്ലൊരു ഡോക്ടർ അവനെ പരിശോധിച്ച് നോക്കി സ്കാൻ ചെയ്ത ശേഷം പറയുന്നു, നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
So Jesus told him the truth.
യേശു കർത്താവ് അവനോട് സത്യം തുറന്നു പറഞ്ഞു.
He said, you love money.
നീ പണത്തെ സ്നേഹിക്കുന്നു.
So he said, go and sell everything that you have.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പോയി നിനക്കുള്ളതെല്ലാം വിൽക്കുക.
Then what?
എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്?
If it was today's pastors, he'd say, come and give me that.
ഇന്നത്തെ പാസ്റ്റർ ആണ് പറഞ്ഞിരുന്നേനെ, നീ അത് വിറ്റിട്ട് അതെല്ലാം എനിക്ക് തന്നേരെ.
Or give it in this faith home.
അല്ലെങ്കിൽ നീ ഫെയ്ത്ത് ഹോമിൽ കൊടുക്കുക.
Jesus didn't say that.
യേശു കർത്താവ് അത് പറഞ്ഞില്ല.
He said, give it to the poor.
യേശു കർത്താവ് പറഞ്ഞു, ദരിദ്രർക്ക് കൊടുക്കുക.
What did he tell him?
എന്താണ് കർത്താവ് അവനോട് പറഞ്ഞത്?
He said, you come to me without your money.
നീ നിന്റെ പണമില്ലാതെ എന്റെ അടുക്കലേക്ക് വരിക.
Have you ever met a pastor like that in your life?
നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാസ്റ്ററെ നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ?
I have not.
ഞാൻ കണ്ടിട്ടില്ല.
This is the real Jesus.
അതാണ് യഥാർത്ഥമായ ക്രിസ്തു.
And the real servants of Jesus are the ones who are interested in your soul much more than they are interested in your money. In fact, they are not interested in your money at all.
ദൈവത്തിന്റെ യഥാർത്ഥ ദാസൻ എന്ന് പറയുന്ന അവൻ നിങ്ങളുടെ ആത്മാവിനെ പറ്റി ഭാരമുള്ളവനും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവനുമാണ്. നിങ്ങളുടെ പണത്തെയോ പണത്തിന്റേതായ ഒരു കാര്യങ്ങളും അവൻ ആഗ്രഹിക്കുന്നില്ല.
Go and give your money wherever you like, but let me help you in your soul.
അവൻ പറയുന്നത് നീ നിന്റെ പണം കൊണ്ട് എവിടെയെങ്കിലും കൊടുക്ക, എന്നാൽ നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള വഴിയിൽ ഞാൻ നിന്നെ സഹായിക്കാം.
Do you understand that such doctors are really interested to help you?
അങ്ങനെയുള്ള ഡോക്ടർമാരെ നിങ്ങളെ
സഹായിക്കുന്നു,
ആത്മീയമായ വൈദ്യന്മാരെ.
But we are such fools.
നമ്മൾ വളരെ ബുദ്ധിഹീനരായ മനുഷ്യരാണ്.
We are deceived by all these people who are only interested in cheating you.
വഞ്ചിക്കുന്നതിലും കൗളിപ്പിക്കുന്നതിലും മാത്രം താല്പര്യമുള്ളതായ മനുഷ്യരാണ് കൗളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
Who don't tell you about the cancer that's destroying your life.
നിങ്ങളുടെ ജീവിതത്തെ എന്നും കാണാനുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ പറ്റി അവൻ നിങ്ങളോട് പറയുകയില്ല.
Let me tell you my brothers and sisters, what is the cancer that destroys all the children of men?
മനുഷ്യന്റെ എല്ലാ മക്കളെയും നശിപ്പിക്കുന്ന ക്യാൻസർ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
The entire human race.
എല്ലാ മനുഷ്യ സമൂഹത്തെയും നശിപ്പിക്കുന്ന.
It is the self-centered, self-seeking life.
അത് നമ്മുടെ സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതായ ജീവിതമാണ്.
Jesus came that our life may be centered in God.
യേശു കർത്താവ് കടന്നു വന്നത് നമ്മുടെ ജീവിതം ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്.
He came to shift the center of our life.
യേശു കർത്താവ് കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം മാറ്റുവാൻ വേണ്ടിയാണ്.
To take self away from the throne and to put God on the throne.
നമ്മൾ സിംഹാസനത്തിൽ നിന്നും സ്വാർത്ഥത എടുത്തു കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ദൈവത്തെ ഇരുത്തുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കടന്നു വന്നത്.
Do you know who's sitting on the throne of your heart?
നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം.
It's yourself.
അത് നിങ്ങൾ തന്നെയാണ്.
You're interested how things will help you and how things will help your family, how you can benefit in material things. That's what you're always thinking about.
എനിക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം, എന്റെ കുടുംബങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം, എന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം, ഇതാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.
What is the difference between you and the person in the world? He's also like that.
ലോകത്തിലുള്ള മനുഷ്യനും നിങ്ങളുമായിട്ട് എന്ത് വ്യത്യാസമാണ്, അവനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്.
But there is a difference that you got a religious whitewash, you sing songs and you read the Bible, but otherwise inside self is on the throne of your heart also.
ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ മതപരമായ ഒരു വെള്ളപൂശലുണ്ട്, നിങ്ങൾ പാട്ട് പാടുന്നു, കൈകൊട്ടുന്നു, നിങ്ങൾ എല്ലാ ദിവസവും മീറ്റിംഗിന് പോകുന്നു, അതില്ല എന്ന് മാത്രം.
That is the cancer that's destroying you.
അതൊരു ക്യാൻസർ ആണ്, നിങ്ങളെ അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
Jesus came with this message.
യേശു കർത്താവ് ഈ സന്ദേശവുമായി കടന്നു.
Seek the kingdom of God first.
യേശു ദൈവത്തിന്റെ രാജ്യം ആദ്യമേ അന്വേഷിക്കുക.
And these other things will be added to you.
ബാക്കിയുള്ളതായ കാര്യങ്ങൾ അതിനോട് കൂടെ ചേർക്കപ്പെടും.
Don't think that if you seek the kingdom of God first you live in the slum.
നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ഒരു സ്ലമ്മിൽ കിടക്കുമെന്ന്.
Or you'll have to go around in torn clothes.
നിങ്ങൾ കീറിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകണമെന്ന് നിങ്ങൾ ധരിക്കരുത്.
Or your children won't get education.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്.
No, it's not true.
അത് സത്യമല്ല.
You honor God, he will honor you.
നീ ദൈവത്തെ ബഹുമാനിക്കുക, ദൈവം നിന്നെ ബഹുമാനിക്കും.
Put God first in your life and all the other things will find their proper place.
ദൈവത്തെ നീ ഒന്നാമത്തെ സ്ഥാനത്ത് വയ്ക്കുക, അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടേണ്ടതായ സ്ഥലത്ത് ദൈവം ക്രമീകരിക്കും.
I can prove that. I can testify to that for 40 years.
എനിക്ക് നിങ്ങൾക്ക് തെളിയിച്ചു തരുവാൻ സാധിക്കും, എനിക്ക് നിങ്ങൾക്ക് സാക്ഷ്യം കാണിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ 40 വർഷമായിട്ട്
I really sought to honor God.
ഞാൻ ദൈവ
I really sought to honor God.
ഞാൻ ദൈവത്തെ ബഹുമാനിക്കുവാനായിട്ട് ഞാൻ അന്വേഷിച്ചു.
God has taken care of all my earthly needs.
ദൈവം എന്റെ ലോകത്തിലെ എല്ലാ ആവശ്യങ്ങളും ദൈവം ചെയ്തു തരുന്നു.
God will do that for you.
ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും.
That's what Jesus was trying to teach that rich ruler.
യേശു കർത്താവ് അതാണ് ആ ധനികനായ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്.
You know, Jesus said about another man who was building bigger barns and expanding his business and saying, okay, now I've got enough to retire and live comfortably for a long time.
യേശു കർത്താവ് വേറൊരു മനുഷ്യനെ പറ്റി പറഞ്ഞു, അവന്റെ കൃഷിയിടങ്ങൾ അവൻ വിസ്തൃതമാക്കുകയും തനിക്കുള്ള വിളവെല്ലാം കൂട്ടിക്കൊണ്ട് എന്റെ എല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ച് ഞാൻ സുഖമായി കഴിയുമെന്ന് അവൻ തീരുമാനിച്ചു.
The Lord said, you're going to die tonight.
യേശു കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇന്ന് രാത്രിയിൽ മരിക്കും.
What's going to happen?
എന്ത് സംഭവിക്കും?
Have you lived a worthwhile life before you die?
നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉപകാരമായ ഒരു ജീവിതമാണോ ജീവിച്ചിരുന്നത്?
Has God been able to teach you the things he wanted to teach you?
ദൈവം നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നിട്ടുണ്ടോ?
Or have you been like that child in the boarding school to whom you sent money for 10 years and is still in the first standard?
അതോ നിങ്ങൾ 10 വർഷമായിട്ട് പണം അയക്കുന്ന ബോർഡിംഗ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുഞ്ഞിനെ പോലെയാണോ?
That you lived 50 years, 60 years on earth. And you never learned what God wanted you to learn.
ഈ ലോകത്തില് 50-60 വർഷങ്ങൾ ജീവിച്ചിട്ടും ദൈവം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കില്.
You never learned to take self away from the throne and put God on the throne.
സിംഹാസനത്തിൽ നിന്നും സ്വാർത്ഥത എടുത്തു കളഞ്ഞിട്ട് ദൈവത്തെ സിംഹാസനത്തിൽ ഇരുത്താൻ നിങ്ങൾ പഠിച്ചിട്ടില്ല.
I want to tell you the truth.
നിങ്ങളോട് സത്യം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
If I If you have not learned to take self away from the throne and put Jesus Christ on the throne of your heart, if you have not understood what it is to seek God's kingdom first in your life, I want to tell you the truth, even if you make millions of riyals here in Qatar, you have wasted your life.
നിങ്ങളോട് എനിക്കൊരു സത്യം പറയുവാനായിട്ട് സാധിക്കും, ഈ ഖത്തറിൽ നിങ്ങൾ 10 ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാക്കിയാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കും.
You may not believe me.
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലായിരിക്കും.
One day when Jesus comes back, you will remember and hear these words again which I told you.
ഒരു ദിവസം യേശു കർത്താവ് കടന്നു വരുമ്പോൾ ഇന്ന് പറഞ്ഞതായ ഈ വാക്യങ്ങൾ നിങ്ങൾ ഓർക്കും.
And that day will be too late.
എന്നാൽ ആ ദിവസം വളരെ താമസിച്ചു പോയിരിക്കും.
Now is the time.
ഇപ്പോഴാണ് സമയം.
To say, Lord, I have been a fool.
ദൈവത്തോട് പറയാൻ, കർത്താവേ ഞാൻ ഒരു ബുദ്ധി ഒരു പോഷനായി പോയി.
I have been like the worldly people, living for earthly things but pretending to be religious.
ലോകത്തിലെ മനുഷ്യരെ പോലെ അവർ ജീവിക്കുന്ന പോലെ ജീവിച്ച ഒരു മത അന്വേഷി എന്ന് സ്വയം പ്രകടിപ്പിക്കുന്നവനായി തീർന്നു.
From today I want to put Jesus Christ in the center of my life.
ഇന്നു മുതൽ യേശു കർത്താവിനെ എന്റെ ജീവിതത്തിലെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want the kingdom of God and the interests of God's kingdom to be uppermost in my life.
യേശു കർത്താവേ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉന്നതമായിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want to live one life in the meeting and another life in my home.
ഞാൻ മീറ്റിംഗിലെ ഒരു ജീവിതവും എന്റെ ഭവനത്തിൽ വേറൊരു ജീവിതവും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
I want my inner life to be transformed.
ഞാൻ എന്റെ അകത്തെ ജീവിതം മാറ്റം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
I don't want to just change on the outside.
ഒരു പുറത്തുള്ളതായ മാറ്റം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്.
I don't want to serve you because I'm afraid of snake bites or punishments.
ഞാൻ പാമ്പിന്റെ കടിയോ ശിക്ഷയോ ശാപമോ കണ്ടുകൊണ്ട് ഇതിനെ സേവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
I don't want to serve you or give money to you hoping that you will give me some reward.
ഞാൻ നിന്നെ സേവിക്കുന്നതോ നിനക്ക് പണം തരുന്നതോ നീ എനിക്കെന്തെന്ന് പ്രതിഫലം തരുമെന്ന് കരുതിക്കൊണ്ടല്ല.
I want to be like a mature son who shares in the responsibility of the father's business.
പിതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുന്ന പുത്രത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു പുത്രനെ പോലെ ആയിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
How many of you want to grow up?
നിങ്ങളിൽ എത്ര ആൾക്കാർ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നു?
How many of you want to remain as 2-year-old babies? And how many of you want to grow up and share the responsibilities of the father's business?
നിങ്ങൾ എത്രയധികം ആൾക്കാരെ 2 വയസ്സായ കുഞ്ഞിന്റെ അവസ്ഥയിൽ തന്നെ കഴിയുവാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് ആ യുവാവിനെ പോലെ വളർന്ന പിതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു?
The first thing God wants from you is not your money.
ദൈവം നിങ്ങളിൽ നിന്ന് ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പണമല്ല.
I haven't come here to collect your money.
ഞാൻ ഇവിടെ കടന്നു വന്ന നിങ്ങളുടെ പണം വാങ്ങുവാനായിട്ടല്ല.
I have made it a principle wherever I have gone for the last 20-30 years never to take a collection in my meeting.
കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാനൊരു തത്വമായിട്ട് തന്നെ എന്റെ ശുശ്രൂഷയിൽ ഞാൻ നടത്തി വരുന്നു. ഞാൻ കടന്നു പോകുന്ന ഒരിടത്തും പണം കളക്ട് ചെയ്യുന്നത് ഞാൻ അനുവദിക്കുന്നില്ല.
Everybody else can do that.
മറ്റുള്ള എല്ലാവർക്കും അത് ചെയ്യാം.
If I collect money, I won't be able to tell people the truth.
ഞാൻ പണം അവരിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞാൽ അവരോട് സത്യം പറയുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല.
I am more interested in their soul and I'm not interested in their money.
ഞാൻ അവരുടെ പണത്തിലൊട്ടും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുള്ള അവരുടെ ആത്മാവിലാണ്.
I want their lives to be changed.
ഞാൻ അവരുടെ ജീവിതം മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
So that they will become rich in eternity.
അവർ നിത്യതയിൽ സമ്പന്നന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നു.
Because I love them.
കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നു.
God has given me a love for people.
ദൈവം അവരെ സ്നേഹിക്കാനുള്ള സ്നേഹം എനിക്ക് തന്നിരിക്കുന്നു.
That's how Paul was. The apostle Paul was like that.
അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയായിരുന്നു.
He says these words in 2 Corinthians.
2 കൊരിന്ത്യരിലെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു.
In chapter 12.
12 അധ്യായത്തിൽ.
In the middle of verse 14 there's a lovely statement.
14-ാമത്തെ വാക്യത്തിലെ മധ്യത്തിലെ വളരെ മനോഹരമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു.
I do not seek what is yours, but I seek you.
ഞാൻ നിങ്ങൾക്കുള്ളതിനെയല്ല അന്വേഷിക്കുന്നത്, നിങ്ങളെ ഞാൻ അന്വേഷിക്കുന്നു.
What a beautiful word.
എത്ര മനോഹരമായ വാക്യമാണ്.
I am not seeking what is yours.
നിങ്ങൾക്കുള്ളതിനെ ഞാൻ അന്വേഷിക്കുന്നില്ല.
I don't want you people to work here hard in the desert and make money to give it to me. I don't want it.
എനിക്ക് പണം തരുവാൻ വേണ്ടി ഈ മരുഭൂമിയിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം, അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
You keep it.
നിങ്ങൾ അത് നിങ്ങളോടുകൂടെ തന്നെ സൂക്ഷിക്കുക.
Keep it for your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുക.
I want you.
എനിക്ക് ആവശ്യം നിങ്ങളെയാണ്.
For the Lord.
ദൈവത്തിനു വേണ്ടി.
The Lord wants you.
ദൈവത്തിന് നിങ്ങളെ ആഗ്രഹമുണ്ട്.
He doesn't want your money, he wants you.
ദൈവത്തിന് നിങ്ങളുടെ പണം ആവശ്യമില്ല, നിങ്ങളെ.
He wants your heart.
നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം.
He wants you to open your heart to the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
To open your heart to his grace that will change your character.
നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം മാറ്റുന്നതായി ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു.
Can you believe me?
നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നു?
God is interested in you, my brother, sister. That's why he has allowed you to come here.
ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം ഈ രാത്രിക്കാലം നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്.
Respond to him.
ആ ദൈവത്തോട് നിങ്ങൾ പ്രതികരിക്കുക.
Say, Lord, I want your grace.
ദൈവത്തോട് പറയുക, ദൈവമേ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്.
Change me inside.
എന്റെ ഉള്ളിനെ നീ മാറ്റുക.
Help me to put Jesus on the throne.
യേശു കർത്താവിനെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ എന്നെ സഹായിക്കുക.
Everything from now on will revolve around the kingdom of God first.
എന്റെ ജീവിതത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ രാജ്യത്തിന്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന അനുഭവത്തിലായിരിക്കും.
Keep your job.
നിങ്ങളുടെ ജോലിയെ നിങ്ങൾ സൂക്ഷിക്കുക.
I'm not asking anybody to give up their jobs.
നിങ്ങളുടെ ജോലി രാജിവെക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആരോടും പറയുന്നില്ല.
But I'm asking you to put Jesus Christ first in your life, first in your home.
എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതും നിങ്ങളുടെ ഭവനത്തിൽ ഒന്നാമതും യേശു കർത്താവിനെ സ്ഥാപിക്കുക.
You know what that will mean.
എന്താണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാം.
In everything, what does Jesus think about that?
എല്ലാ കാര്യങ്ങളിലും യേശു കർത്താവ് അതിനെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതുക.
When you watch a television program, can Jesus sit next to me and watch that with me?
നിങ്ങൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കാണുമ്പോൾ യേശു കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് അത് കാണുവാനായിട്ട് കഴിയുമോ?
When you watch a video,
നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ,
can Jesus sit next to you and watch that?
യേശു കർത്താവ് നിങ്ങളുടെ അടുത്തിരുന്ന്
When you read a book,
നിങ്ങൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ,
can Jesus sit next to me and read it with me?
യേശു കർത്താവ് എന്റെ അടുത്തിരുന്ന് അത് വായിക്കുവാൻ
കഴിയുമോ? If not, turn it off, throw it away.
അത് കഴിയില്ലെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്യുക, അതിനെ വലിച്ചെറിയുക.
Have you got things in your house which Jesus will not approve?
നിങ്ങളുടെ ഭവനത്തിലെ യേശു കർത്താവിനെ സ്വീകാര്യമല്ലാത്തതായി
Get rid of it. Get rid of it.
അതിനെല്ലാം പുറത്തെറിഞ്ഞു കളയുക.
This is what it means to put Jesus first.
അതാണ് യേശു കർത്താവിനെ ഒന്നാമത് വെക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം.
He who has ears to hear, let him hear.
ചെവി ഉള്ളവൻ കേൾക്കട്ടെ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
While our heads are bowed in prayer,
നമ്മുടെ തലകളെ ദൈവത്തിന്റെ മുന്നിൽ മടക്കിയിരിക്കുമ്പോൾ,
I want to invite you to respond to the word of God that you heard this evening.
ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.
I don't know whether you will respond.
നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല.
I don't know whether the devil will fool you in the future also.
പിശാച് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ഭാവിയിലെ പോഷനാക്കുമോ എന്നും എനിക്കറിയില്ല.
Don't be deceived by the preachers who have brainwashed you in past years.
നിങ്ങളുടെ ബുദ്ധിയെ കഴുകി ബുദ്ധിയെ വഞ്ചിക്കുന്ന ഉപദേശാക്കന്മാരിലൂടെ നിങ്ങൾ വഞ്ചിതരായി പോകരുത്.
God is interested in you, not in what you have.
ദൈവം നിങ്ങളിലാണ് ദൈവത്തിന് ആഗ്രഹമുള്ളത്, നിങ്ങൾക്കുള്ളതിലല്ല.
Respond to him.
ദൈവത്തോട് പ്രതികരിക്കുക.
Lord Jesus.
യേശു കർത്താവേ,
give me your grace.
നിന്റെ കൃപ എനിക്ക് തരിക.
To put you in the center of my life.
എന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നെ സ്ഥാപിക്കുവാനുള്ള.
Heavenly Father.
സ്വർഗസ്ഥ പിതാവേ.
Bless all those who are here.
കർത്താവേ, ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
Help them to seek your kingdom first.
ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കാൻ അവരെ സഹായിക്കണമേ.
Help them not to be fools on this earth.
ഈ ലോകത്തിലെ ഭോഷന്മാരായി ജീവിക്കാതിരിക്കുവാൻ അവരെ സഹായിക്കണം.
Get rid of every cancer from their life that is destroying them.
അവരെ നശിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ക്യാൻസറിൽ നിന്നും അവരെ മോചിപ്പിക്കണം.
That they can be healed inwardly in their soul.
അവരുടെ ഉള്ളിൽ അവരുടെ ആത്മാവിൽ സൗഖ്യം പകരണമേ.
And healed in their bodies also.
അവരുടെ ശരീരത്തിലും സൗഖ്യം പകരണമേ കർത്താവേ.
Lord Jesus.
കർത്താവേ യേശുവേ.
You know those who are crying out to you in their hearts right now. Meet with them, fill them with the Holy Spirit.
കർത്താവേ, കണ്ടുമുട്ടുക, അവരുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കുക.
And pray that their lives will be different from today.
ഈ സമയം മുതൽ തന്നെ അവരുടെ ജീവിതം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
യേശു കർത്താവിന്റെ
നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.